സുപ്രഭാതം. ഇന്ന് ജൂൺ 11. അമേരിക്കയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും പ്രസിദ്ധവും കുപ്രസിദ്ധവുമായ കൊലക്കേസ് എന്ന് വർണ്ണിക്കപ്പെടുന്ന കൊലപാതകത്തിലെ പ്രതിയുടെ ജന്മദിനമാണിന്ന്. ഇനി സംഭവങ്ങൾ നടന്ന മുറയ്ക്ക് എളുപ്പത്തിനായി വിവരിക്കാം. 1924 മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ 14-വയസ്സുകാരൻ ബോബി ഫ്രാങ്ക് സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയില്ല. തട്ടിക്കൊണ്ടുപോയ മകനെ മടക്കി കിട്ടാൻ പണം ആവശ്യപ്പെട്ടുള്ള റാൻസം നോട്ട് എത്തുന്നു. പക്ഷേ അപ്പൻ ആ വഴിക്ക് നീക്കങ്ങൾ തുടങ്ങാൻ സാധിക്കും മുന്നേ ഷിക്കാഗോയുടെ സമീപത്തുള്ള ചതുപ്പ് പ്രദേശത്ത് മകന്റെ ജഡം കണ്ടുകിട്ടി. ആദ്യത്തെ തൊണ്ടി മൃതദേഹത്തിൻ്റെ തൊട്ടരികിൽ കിടന്നിരുന്ന വില പിടിച്ച കണ്ണാടിയാണ്. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കണ്ണാടി ആയിരുന്നതിനാൽ വളരെ എളുപ്പത്തിൽ അത് ആരുടെയാണെന്ന് മനസ്സിലായി. 19-കാരൻ നേതൻ ലിയോപോൾഡ്, വലിയ വീട്ടിലെ ചെറുക്കൻ. ഓർണിത്തോളജിസ്റ്റ് ആയിരുന്ന അവൻ പക്ഷികളെ നോക്കാനെത്തിയപ്പോൾ നഷ്ടപ്പെട്ടതാണെന്ന് വിശദീകരിച്ചു. നേതൻ്റെ ഉറ്റ സുഹൃത്ത് റിച്ചേർഡ് ലോബ്, ഇന്നത്തെ ദിവസം ജനിച്ചവൻ, അവൻ കുറ്റാന്വേഷകരെ അവിടിവിടെ പിന്തുടരുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഈ 18-ഉം 19-ഉം വയസ്സുള്ള ചെറുപ്പക്കാർ, ക്ലാസ്സിൽ 1-ാം റാങ്കുകാർ, വലിയ കുബേര കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ, കൊല്ലപ്പെട്ട കൊച്ചാണെങ്കിൽ റിച്ചാർഡിൻ്റെ ഒരു ബന്ധുവും കൂടിയായിരുന്നു, യാതൊരു മോട്ടീവും കണ്ടില്ല. അങ്ങനെ പോലീസുകാർ ചിന്താക്കുഴപ്പത്തിലായി. ഷിക്കാഗോ ന്യൂസ് എന്ന പത്രത്തിൻ്റെ 2 ജേർണലിസ്റ്റുമാർ, ആൽ ഗോൾഡ്സ്റ്റൈനും ജിം മൾറോയും, അപ്പന് കിട്ടിയ ടൈപ്പ് ചെയ്ത റാൻസം നോട്ടിൽ ടി, അതായത് ടി ഫോർ ടോം, ആ അക്ഷരത്തിന് എന്തോ പിശകുള്ളതായി കണ്ടപ്പോൾ അവർ രണ്ടും ചേർന്ന് ആരും അറിയാതെ ആ വഴിക്ക് ഗഹനമായി അന്വേഷിച്ചു. ഒടുവിൽ ഒരു ടൈപ്പ് റൈറ്റർ വിദഗ്ധനെ കൊണ്ട് പുതിയ തെളിവ് കണ്ടുപിടിച്ചു. പണ്ടത്തെ ചില ടൈപ്പ് ചെയ്ത സ്കൂൾ അസൈൻമെൻറ്റുകളിൽ കണ്ട ടീയും ഈ ടീയും ഒരേ ടൈപ്പ് റൈറ്ററിൽ നിന്നും വന്നതാണ്. നേതൻ ലിയോപോൾഡിൻ്റെ ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റുകൾ. കുറ്റം സമ്മതിച്ച കൂട്ടത്തിൽ കാരണവും പുറത്തു വന്നു. കാരണമില്ല, ചുമ്മാതെ ചെയ്ത കൊല. പള്ളിക്കൂടം വിട്ട സമയത്ത് വെറുതെ കൊല ചെയ്യാൻ വഴിയിൽ കിട്ടിയ ചെക്കൻ യദൃശ്യ റിച്ചാർഡിൻ്റെ ബന്ധുവായിപ്പോയി. ഈ രണ്ട് യുവാക്കളുടെ മാനസിക സ്ഥിതി മനസ്സിലാക്കാൻ അവരുടെ മുറികൾ പരിശോധിച്ചപ്പോഴാണ് സാക്ഷാൽ വില്ലൻ, അല്ലെങ്കിൽ 1-ാം പ്രതി, വെളിച്ചത്ത് വരുന്നത്. ഫ്രെഡറിക് നീഷെ, അതെ, വിശ്വവിഖ്യാതനായ ജർമ്മൻ ഫിലോസഫർ. മനുഷ്യ സമൂഹം, മതം, വിൽ ടു പവർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതിയ ബുദ്ധിജീവി. സൂപ്പർമാൻ എന്നുള്ള വാക്ക് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരൻ ജോർജ് ബെർണാർഡ് ഷോ ആണ്. നീഷയുടെ ഊബർമെൻഷ് എന്നുള്ള ജർമ്മൻ വാക്ക് തർജ്ജമ ചെയ്യാൻ. നീഷയുടെ കാഴ്ചപ്പാടിൽ ചിലർ അവരുടെ പരിമിതികളൊക്കെ വിട്ട് വളർന്ന് സമൂഹത്തിൻ്റെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാർക്ക് ബാധകമാകുന്ന സദാചാരങ്ങളും നിയമങ്ങളും ഒന്നും പാലിക്കേണ്ടതില്ല, അവർക്ക് എന്തും ചെയ്യാം. 4 നൂറ്റാണ്ട് മുന്നേ മരിച്ച നീഷയുടെ തത്വചിന്തയെ അടിപടല വിശ്വസിച്ച ഈ ബുദ്ധിശാലികളായ യുവാക്കൾ വെറുതെ ഒരു പെർഫെക്റ്റ് മർഡർ നടത്തിയതാണ്. 33 ദിവസം നീണ്ടു നിന്ന കോടതി കേസ്വാദം അമേരിക്ക മുഴുവൻ പത്രങ്ങളും റേഡിയോയും വഴി വെട്ടുവിഴുങ്ങി. ചിക്കാഗോയിൽ ഒരു പത്രം ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡിനെ ജർമ്മനിയിൽ നിന്നും തങ്ങളുടെ ചെലവിൽ വരുത്തി ഈ പ്രതികളെ സൈക്കോ ആനലൈസ് ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുത്തെങ്കിലും ജഡ്ജി അത് നിരസിച്ചു. ഡിഫൻസ് വക്കീൽ ക്ലാരൻസ് ഡാരോ, അമേരിക്കയുടെ മള്ളൂർ ഗോവിന്ദമേനോൻ, ആദ്യമേ കുറ്റം സമ്മതിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ 12 പേരടങ്ങുന്ന ജൂറി ഉണ്ടാവില്ല. ജഡ്ജിയെ മാത്രം യുക്തിയോടെ വാദിച്ച് മനസ്സ് മാറ്റിയെടുത്താൽ മതി തൂക്ക് കയറിൽ നിന്നും രക്ഷ കിട്ടാൻ. ക്ലാരൻസ് 12 മണിക്കൂർ നിന്ന് വാദിച്ചു. പുസ്തകത്തിലെ തിയറിയും സാക്ഷാൽ ജീവിതവും തമ്മിലുള്ള അന്തരം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇട്ടും പൊട്ടും തിരിയാതെ സമ്പത്തിൻ്റെ സ്വർണക്കൂട്ടിൽ വളർന്ന ഈ യുവാക്കളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അത് പണ്ടത്തെ കാലത്ത് നിലനിന്ന ഭീകരമായ ഭീഭത്സമായ നിയമ നടത്തിപ്പാവില്ലേ? അത് നമ്മുടെ ഭാസര ഭാവിയെ ബാധിക്കില്ലേ എന്നൊക്കെ. ജഡ്ജി 99 വർഷത്തെ ജയിൽവാസം വിധിച്ചു. 12 വർഷം കഴിഞ്ഞ് ഇന്ന് ജനിച്ച റിച്ചേർഡ് ലോബ് കുളിമുറിയിൽ മറ്റൊരു ജയിൽ പുള്ളിയുടെ കുത്തിയേറ്റ് മരിച്ചു. നല്ല നടത്തം കണക്കിലെടുത്തുകൊണ്ട് നേതൻ 33 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി. പ്യൂർത്തോറിക്കോയിൽ കണക്ക് മാഷായി 13 വർഷം ജോലി ചെയ്തു. 66-ാം വയസ്സിൽ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു. ടൈപ്പ്റൈറ്ററിൻ്റെ ടി അക്ഷരക്കുഴപ്പം കണ്ടുപിടിച്ച 2 പത്രക്കാർ ആ വർഷത്തെ പുലിറ്റ്സർ സമ്മാനം നേടി. $200,000 ആരംഭത്തിൽ പറഞ്ഞ് സമ്മതിച്ചിരുന്നതെങ്കിലും 2 കുടുംബക്കാരും വില പേശി പിന്നീട് 1,00,000 ആക്കിയെങ്കിലും ഒടുവിൽ ഡിഫൻസ് വക്കീലിൻ്റെ കയ്യിൽ കിട്ടിയത് $40,000. പിള്ളേര് എന്ത് എളുപ്പത്തിലാണ് തെറ്റായ വഴിക്ക് പെട്ടുപോകുന്നത് ആരെങ്കിലും എഴുതിയതും പറഞ്ഞതുമൊക്കെ കേട്ടിട്ട്. എനിക്ക് വല്ലാതെ ഭയമാകുന്നു. മക്കളെ, ഞാനിവിടെ അതും ഇതുമൊക്കെ പറയും. നിങ്ങൾ ദയവ് ചെയ്ത് മാതാപിതാക്കൾ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്ലീസ്. ചെങ്ങാതിമാർക്കെല്ലാം സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഉപരി